ജീവിതത്തിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ പഴയ നിയമ ടൈപ്പുകളും പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയ പ്രമാണങ്ങളും അനേക നാളുകൾ പഠിക്കാനായിട്ട് ദൈവം ഒരു പ്രത്യേക പ്രേരണ തന്നു. ഈ ലേവ്യ പുസ്തകം തന്നെ ഏകദേശം 2.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അത് എടുത്തതിന്റെ കാരണം ഇതിനകത്തോട്ട് അല്പം പഠിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ ഡീപ്പാണെന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കലവറകൾ വാസ്തവത്തിൽ തുറന്നു കിട്ടുന്ന ഒരു സുദീർഘമായ പഠനമാണ് പഴയ നിയമത്തിൽ നമുക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഓരോ വിഷയങ്ങളും. നമ്മൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലുപ്പം തന്നെ മനസ്സിലാകുന്നത് ഈ പഴയ നിയമ പഠനത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്. ഞാൻ അതിലെ ഒരു ഭാഗം ഈ ഏതാനും ആഴ്ചകൾ കൊണ്ട് എടുത്തു തീർക്കാമെന്ന് ആഗ്രഹിക്കുന്നു. യഹോവയുടെ ഉത്സവങ്ങളെന്ന് അറിയപ്പെടുന്ന ഈ വിഷയം വേദപുസ്തകത്തിൽ ഉടനീളം പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും നമ്മളെ കർത്താവിന്റെ പരിശുശ്രൂഷയുള്ള ബന്ധത്തിലും ജീവിതത്തോടുള്ള ബന്ധത്തിലും അതിപ്രധാനമായി സ്പർശിക്കപ്പെട്ടതും സുവിശേഷങ്ങളിൽ നമുക്ക് അധികമായി ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളിത് പഠിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ദൈവം ഈ വിധത്തിൽ ക്രമീകരിച്ചെന്നുള്ളത് മനസ്സിലാകാനിടയാകുന്നത്. നമുക്കതുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പഴയ നിയമ പഠനത്തെക്കുറിച്ച് ഓർത്തിരുന്ന വിഷയങ്ങൾ തിരുവനന്തപുരത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാം. നമ്മൾ അറിയാം 66 ഗ്രന്ഥങ്ങളിൽ പഴയ നിയമം പുതിയ നിയമമായിട്ട് വേർതിരിച്ചിരിക്കുമ്പോൾ വളരെയധികം പഠിക്കുവാൻ മെനക്കെടാത്തൊരു പുസ്തകമാണ് ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങളും, പ്രത്യേകിച്ച് ഇസ്രയേലിന് കൽപ്പിച്ചാക്കിയ പ്രമാണങ്ങളും അവർക്ക് കൊടുത്തിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. എന്നാൽ റോമലഹനം 15:4 വായിക്കുന്നുണ്ട്, മുന്നെഴുതിയിരിക്കുന്ന ഒക്കെ നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ് എഴുതിയിട്ടുണ്ട്. മുന്നെഴുതിയിരിക്കുന്ന ഒക്കെ ബുദ്ധിയുപദേശത്തിനാണ്. റോമർ 15:4 വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 10 6:6 വാക്യത്തിൽ ശ്രദ്ധിച്ചാൽ ഇസ്രയേലിന് സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ട് പൗലോസോട് രേഖപ്പെടുത്തുന്നു, നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്ക് ബുദ്ധിയുപദേശത്തിനായിട്ട് എഴുതി, നമുക്ക് ദൃഷ്ടാന്തത്തിനായി സംഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല വളരെ മനോഹരമായിട്ട് എബ്രായലേഖനം 10:1 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹീബ്രൂസ് ചാപ്റ്റർ 10:1 ന്യായപ്രമാണം, അതായത് ഈ പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയ വിഷയത്തിനാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു എന്ന് വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് കമ്മിങ് ഗുഡ് തിങ് എന്ന ഹീബ്രൂസ് ചാപ്റ്റർ 10:1. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക, ദേ വർ ദ ഷാഡോസ് ഓഫ് കമ്മിങ് ഗുഡ് തിങ്. ദൈവിക പദ്ധതിയിൽ നമുക്ക് വേണ്ടി കരുതിയിരുന്ന നന്മകളുടെ നിഴലുകളായിരുന്നു പഴയ നിയമത്തിൽ കൽപ്പിച്ചാക്കിയ ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ. അതുപോലെ തന്നെ ഹീബ്രൂസ് ചാപ്റ്റർ 9:11 ക്രിസ്തുവോ വരുവാനിരിക്കുന്ന നന്മയുടെ മഹാവിരോധനായി വന്നെന്നാണ്. ഒരു വിധത്തിൽ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് വേണ്ടി കരുതിയ നന്മകളെ മുഴുവൻ പഴയ നിയമത്തിൽ നിഴലുകളായിട്ട് കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ഇത് തമ്മിൽ ചേർത്ത് പഠിക്കുമ്പോഴാണ് വാസ്തവത്തിൽ തിരുവചനത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തിമൊഥെയൊസ് 3:16 ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു വാക്യമുണ്ട്, ദൈവജനം ദൈവശ്വാസ്യമാണ്. എന്നിട്ട് പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്ന വാക്ക് ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ മനുഷ്യൻ വക പ്രാപിച്ച് സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവനാകേണ്ടത്. ദ മാൻ ഓഫ് ഗോഡ് മൈറ്റ് ബിക്കം പെർഫെക്റ്റ്. എന്നാൽ അവിടെ ഒരു പദം സാധാരണ ശ്രദ്ധിക്കാറില്ല, ദൈവത്തിന്റെ മനുഷ്യനെ വക പ്രാപിക്കണം. ദൈവശ്വാസ്യമായ ദൈവജനത്തിൽ നിന്ന് ഹി നീഡ് സബ്സ്റ്റൻസ്, അവന് വക പ്രാപിച്ചിട്ടാണ് അവൻ തികഞ്ഞവനാകുന്നത്. ദൈവം ആ വിധത്തിൽ നമ്മൾ തികഞ്ഞവരാകുവാൻ വളരുവാൻ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന രണ്ട് കലവറകളാണ് പഴയ നിയമവും പുതിയ നിയമവും. ഒരു വാക്യം കൂടെ അതോട് ചേർത്ത് ഞാൻ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 13 യേശുക്രിസ്തു പറഞ്ഞ ആ പദം ശ്രദ്ധിക്കുക, 52 അവനവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടിടയവനോട് സദൃശനാകും എന്ന് പറഞ്ഞു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ശാസ്ത്രി, തനിക്ക് രണ്ട് നിക്ഷേപമുണ്ട്, ഒരു പഴയ നിക്ഷേപവും ഒരു പുതിയ നിക്ഷേപവും. ഈ രണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടിടയവനോട് അവൻ സദൃശനാകും. ഉത്തമഗീതത്തിൽ കടന്നു വരുമ്പോൾ 7:14 വാക്യത്തിൽ ഇത് വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്, ഈ ഭാഗം കാണുന്നുണ്ട്. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. പ്രിയനെ കണ്ടുമുട്ടുവാൻ പ്രിയ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സഭ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ഉത്തമഗീതം 7:14 വായിക്കുന്നു, എന്റെ പ്രിയ ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. ആ വിധത്തിൽ പഴയ നിയമ പഠനം നമ്മൾ ഓർക്കുക, വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു, നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് എഴുതി, മുന്നെഴുതിയിരിക്കുന്ന ഒക്കെ ബുദ്ധിയുപദേശത്തിനാണ്, ഇത് നാം അനുഭവിക്കുന്ന നന്മകളുടെ നിഴലായിരുന്നു. പിന്നെ നാം ഓർത്തു ഈ രണ്ട് നിക്ഷേപങ്ങൾ നമ്മുടെ കരത്തിൽ തന്നു, നമ്മൾ ഈ നിക്ഷേപങ്ങളിൽ നിന്ന് സ്വരൂപിക്കുകയാണ് അല്ലെങ്കിൽ ശേഖരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ജനം വക പ്രാപിക്കണം, അതിന് ഈ തിരുവെഴുത്തുകളെ ദൈവശ്വാസ്യമായി നമ്മുടെ കരങ്ങളിൽ തരുമ്പോൾ ദൈവജനത്തിന് ആവശ്യമുള്ള പോഷണം ലഭിപ്പാൻ, വക പ്രാപിപ്പാൻ ദൈവം ഈ വിധത്തിൽ അത് ക്രമീകരിച്ചു തന്നിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഈ പഴയ നിയമവും പുതിയ നിയമവും ഒന്നാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, ഫിലിപ്പോസ് നഥനയലിനോട് പറഞ്ഞ വാക്യ ശ്രദ്ധേയമാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. യോഹന്നാൻ 1:45 ഫിലിപ്പോസ് നഥനയലിനോട് പറഞ്ഞ വാക്ക് നമ്മുടെ ഈ പഠനത്തിനും വാസ്തവത്തിൽ ഒരു ഉപോൽബലകമായ ഒരു വാക്യമാണ്. 1:45 ഫിലിപ്പോസ് നഥനയലിനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന് നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നോക്കുക, ഫിലിപ്പോസിനും നഥനയലിനും ഒക്കെ ഉള്ളത് പഴയ നിയമ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും ന്യായപ്രമാണ പുസ്തകങ്ങളുമേ ഉള്ളൂ. എന്നാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. ഫിലിപ്പോസ്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞെത്തിയവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് മുഴുവൻ ആരെയാണ് സാക്ഷിച്ചത്? നമ്മുടെ കർത്താവിനെയാണ് സാക്ഷിച്ചത്. ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ പുസ്തകം നമ്മൾ തുറക്കുവാൻ ശ്രമിച്ചാൽ സാധിക്കുകയല്ലെന്നൊരു വാക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ലൂക്കോസ് 11:52 നമ്മൾ വായിക്കുന്നു. പലർക്കും വാസ്തവത്തില് ഈ ബൈബിള് കയ്യിലുണ്ടെങ്കിലും തുറക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവർ രക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. ലൂക്കോസ് 11:52 നോക്കിയാട്ടെ.
ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു, നിങ്ങൾ തന്നെ കടക്കുന്നതിന്റെ കടക്കുന്നതിനെ തടുത്തു കളഞ്ഞു.
നോക്കുക, പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ദൈവ കലവറ നമ്മൾ ഓർത്തു, പഴയ നിക്ഷേപവും പുതിയ നിക്ഷേപവും രണ്ട് നിക്ഷേപങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ട് പഴയ നിയമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കാലഘട്ടങ്ങളിൽ തിരുവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്ക്രൈബ്സ് അല്ലെങ്കിൽ ന്യായശാസ്ത്രിമാര് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. ആരാണ് ഈ പരിജ്ഞാനത്തിന്റെ താക്കോല്? കർത്താവാണ്. 1 കൊരിന്ത്യർ 1:1 നമ്മൾ വായിക്കുന്നത്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായെന്ന് വായിക്കുന്നു. 1 കൊരിന്ത്യർ 1:30 അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനമായി. കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ പരിജ്ഞാനത്തിന്റെ താക്കോൽ എടുത്തു കളഞ്ഞു. പരിജ്ഞാനത്തിന്റെ താക്കോൽ യേശുക്രിസ്തുവാണ്. ഈ താക്കോലാണ് ദൈവത്തിന്റെ കലവറകളെ തുറന്നെടുക്കുവാനായിട്ട് കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന് മാത്രമേ വാസ്തവത്തിലെ കലവറകളെ തുറക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ പുസ്തകം ജീവനുള്ള പുസ്തകമായി, ഈ പഴയ നിയമവും പുതിയ നിയമവും ഒന്നായി തീർന്നുകൊണ്ട് ഈ നിക്ഷേപങ്ങളുടെ വാസ്തവത്തിൽ സ്വരൂപിച്ചിരിക്കുന്നത്, കവർന്നെടുക്കുവാൻ കഴിയുന്നത് കർത്താവെന്ന പരിജ്ഞാനത്തിന്റെ താക്കോലുകൊണ്ടാണ്. ഈ യഹോവയുടെ ഉത്സവങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവിനെ വരച്ചു കാണിക്കുന്നത്, അവന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്നത്, അവന്റെ വരവിനെ വരച്ചു കാണിക്കുന്നത്, അവന്റെ രാജ്യത്തെ വരച്ചു കാണിക്കുന്നത്. നമുക്ക് ഈ വിധത്തിൽ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന മനോഹരമായൊരു ഭാഗമാണ് യഹോവയുടെ ഉത്സവങ്ങൾ. നമുക്കതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കടന്നുകൊള്ളാം. പുതിയ നിയമ വിശ്വാസികൾ ഇത് ആചരിക്കുവാൻ കടമ്പെട്ടവരല്ല, പുതിയ നിയമ വിശ്വാസികൾക്ക് തന്നിട്ടുള്ളതല്ല ഇത്. പഴയ നിയമ യഹൂദന്മാർക്ക് അവർക്ക് ദിവസങ്ങളുണ്ട്, ശബത്തുണ്ട്, വാവുകളുണ്ട്, ഉത്സവങ്ങളുണ്ട്. ഇവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഹോളിഡേയ്സും ഡേയ്സും ഒക്കെ, സേക്രഡ് ഡേയ്സ് ഒക്കെ ദൈവം പറഞ്ഞിരുന്നു. ഇതൊരിക്കലും ക്രിസ്ത്യ സഭയ്ക്ക് നൽകപ്പെട്ടതല്ല. അല്ല എന്നുള്ളതിന്റെ രണ്ട് വാക്യം ഞാൻ എടുത്തുതരാം. ഗലാത്യലേഖനം 4:1 എടുത്താട്ടെ. ഈ ഗലാത്യ വിശ്വാസികൾ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന് വിശ്വാസികളായി തീർന്നവർ വീണ്ടും ഈ ആചാരങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞ വാക്ക് Galatians 4:9 9 വാക്യത്തിൽ, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവരിക്കെ, നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞ ശ്രദ്ധിക്കുക, അവർക്ക് ദിവസങ്ങളും മാസങ്ങളും ആണ്ടുകളും ഒക്കെ ഉണ്ട്. ദേ ഹാവ് എ റിലീജിയസ് കലണ്ടർ. അവരുടെ ജീവിതം വാസ്തവത്തിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ ദിവസങ്ങളും ആണ്ടുകളോടൊക്കെയുള്ള ബന്ധത്തിലാണ്. ഇവർ രക്ഷിക്കപ്പെട്ടു വന്ന ദൈവജനം വീണ്ടും ഇത് ആചരിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായി പോയെന്ന് തോന്നുന്നു, നിങ്ങൾ വീണ്ടും ദിവസങ്ങളും നാളുകളും ഒക്കെ ആചരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കാര്യം വ്യക്തമാകുന്നു, രക്ഷിക്കപ്പെട്ടവർ ആചരിക്കേണ്ട കർമ്മങ്ങളല്ല ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യം കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാഗം നമുക്ക് വിടാം. കൊലോസ്ലേഖനം 2:16 നോക്കിക്കാട്ടെ. ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന ഈ വിഷയങ്ങൾ എന്തിനെ കാണിക്കുന്നു എന്നുള്ളത് 2:16 നമുക്ക് കാണാൻ സാധിക്കുന്നു. കൊലോസ്യർ 2:16, അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ വിധിക്കരുത്, ഇവ വരുവാനിരുന്നവയുടെ നിഴലത്ര ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ദേ വർ ഓൾ ഷാഡോസ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഈസ് ക്രൈസ്റ്റ്. ഈ ദിവസങ്ങളും പെരുന്നാളും വാവും ഒക്കെ നോക്കുക, ഇവിടെ 7 പെരുന്നാളുകൾ അല്ലെങ്കിൽ 7 ഉത്സവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തു, ഇതും വരുവാനിരുന്നവയുടെ നിഴലായിരുന്നു, ദേഹം എന്നത് സബ്സ്റ്റൻസ് എന്നുള്ളത് ക്രിസ്തുവാണ്, ക്രിസ്തു വന്നു കഴിഞ്ഞു. ഇനി നമ്മളത് ആചരിക്കുവാൻ കടമ്പെട്ടവരല്ല, നമ്മൾ ആചരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഓർത്തു, ഇത് നമുക്ക് വേണ്ടി കരുതിയ നന്മകളുടെ നിഴലുകളായിരുന്നു. ദേ വർ ഷാഡോസ്. ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ വചനം ദൈവശ്വാസ്യമാണെന്ന് തെളിയുന്നു, ദൈവജ്ഞാനത്തിന്റെ വലുപ്പം മനസ്സിലാകുന്നു, കാരണം മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിത മരണങ്ങളൊക്കെ അവിചാരിതമായിട്ട് സംഭവിച്ചതല്ലെന്നും ദൈവത്തിന്റെ മുന്നറിയനും സ്ഥിരനിർണയത്താലും പത്രോസ് പറഞ്ഞ പോലെ സംഭവിച്ചതാണെന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഈ യഹോവയുടെ ഉത്സവങ്ങളെ കുറിച്ചുള്ള പഠനം നമുക്ക് ചില ദിവസങ്ങൾ നടത്താം. അത് ലേവ്യാപുസ്തകം 23 അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ്. ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 23 അധ്യായം. ആ അധ്യായം നിങ്ങൾ കഴിയുന്നത് വീട്ടിൽ പോയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആവർത്തി വായിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഭാഗം വളരെ ഫെമിലിയർ ആയിട്ട് മാറേണ്ടത് ആവശ്യമാണ്. ലേവ്യാപുസ്തകം 23 അധ്യായം എടുത്തിട്ട് നമുക്ക് ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഞാൻ എന്നിട്ട് ആ ഒരു ബുക്ക് ഫെമിലിയർ ആക്കി തരുവാൻ നോക്കാം. ആ ചാപ്റ്റർ ലേവ്യാപുസ്തകം 23 അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യം വായിക്കാം. യഹോവിനെ മോശയോട് അള്ളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടിരുന്ന യഹോവയുടെ ഉത്സവങ്ങളാവത്. 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടത് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്. അന്നൊരു വേലയും ചെയ്യരുത്, നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളും അത് യഹോവയ്ക്ക് ശബത്താകുന്നു. ഈ വാക്യത്തിൽ ദൈവം അവർക്ക് കൽപ്പിച്ചാക്കിയ ഉത്സവങ്ങളിൽ 3 സ്വഭാവങ്ങൾ ഉണ്ടെന്ന് ആദ്യം നോക്കി പഠിച്ചിട്ട് മുന്നോട്ട് കടന്നു പോകാം. ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് ഫെസ്റ്റിവൽ, ഈ ഉത്സവങ്ങളുടെ സ്വഭാവം 3 വാക്കിൽ കൂടെ തന്നെ അത് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. 1, എന്റെ ഉത്സവങ്ങൾ. ആ 2-ാം വാക്യം നോക്കിക്കട്ടെ, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്റെ ഉത്സവങ്ങൾ, മൈ സെറ്റ് ഫീസ്റ്റ്. ഓരോ പദങ്ങളും അപഗ്രഥിച്ച് പഠിക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഇത് ക്രമീകരിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. ഞാൻ കഴിയുന്നതും ആ ഭാഗങ്ങൾ വിശദീകരിച്ച് തരാൻ ശ്രമിക്കും. എന്റെ ഉത്സവങ്ങൾ, മൈ സെറ്റ് ഫീസ്റ്റ്. അതിന്റെ NIV ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ NIV ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഇങ്ങനെയാണ് അതിന്റെ ഭാഷാന്തരം. സ്പീക്ക് ടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേലൈറ്റ്സ് ആൻഡ് സേ ടു ദം, ദീസ് ആർ മൈ അപ്പോയിന്റഡ് ഫീസ്റ്റ്. Appointed feast of the Lord, which you have to proclaim as sacred assemblies. These are my appointed feasts. ബിസിനസ്സുകാർക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, അവര് സാധാരണ ആളുകളിൽ നിന്ന് ബിസിനസ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാറ്. ഞാൻ 10-18 വർഷം സെയിൽസ്മാനായിട്ട് ജോലി ചെയ്താണ്. ഫോണിൽ കൂടെ അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടാണ് അവരെ സാധാരണ പലരെയും മീറ്റ് ചെയ്യുന്നത്. ദൈവം ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞു, ദീസ് ആർ മൈ അപ്പോയിന്റഡ് ഫീസ്റ്റ്. കാരണം എന്താണ്? ഇസ്രായേൽ മക്കൾ ഇങ്ങനെ ഗോത്രങ്ങൾ ചിതറിക്കിടക്കുകയാണ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുകയാണ്. ഇവരെ കണ്ടുമുട്ടുവാനായിട്ട് ദൈവം ക്രമീകരിച്ചു കൊടുത്ത ഒരു സന്ദർഭമാണ് ഈ 7 ഉത്സവങ്ങൾ. അവർക്ക് വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ ആണുങ്ങളൊക്കെ വരണം. 20 വയസ്സിന് മുകളിലോട്ടുള്ള സകല പുരുഷന്മാരും ഈ യെരുശലേമിൽ വന്നിട്ട് ഈ ഉത്സവങ്ങൾ ആചരിക്കുവാൻ അവർ കടമ്പെട്ടവരാണ്. നമുക്ക് ആവർത്തനം 16:16 നോക്കിക്കട്ടെ. ഡ്യൂട്രോണമി 16:16 ദൈവത്തോട് എടുത്തു പറഞ്ഞു, വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ പുരുഷന്മാരൊക്കെ അവിടെ വരണം. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്റെ സന്നിധിയിൽ വരണം. വർഷത്തിൽ 3 പ്രാവശ്യം അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരണം. ഇത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം ലേവ്യ മഹാപുരോഹിതനോട് പോലും പറഞ്ഞു, നീ മരിക്കാതിരിപ്പാൻ എപ്പോഴും എന്റെ അടുക്കൽ വരരുത്. ഇസ്രായേൽ മക്കളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾക്ക് സംവത്സരത്തിൽ 3 പ്രാവശ്യം എന്റെ അടുക്കൽ വരാം. എന്നാൽ പുതിയ ദിവസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കൃപ ലഭിക്കാൻ, തത്സമയത്ത് കൃപ ലഭിക്കാൻ എന്റെ അടുക്കലോട്ട് വരുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പഴയ നിയമത്തിൽ വരരുത്, ദൈവം കൽപ്പിച്ചാക്കിയ സമയത്തെ അവർക്ക് ചെല്ലാൻ കഴിയുള്ളൂ. ഇവിടെ ഇവർക്ക് കടന്നു ചെല്ലുവാൻ കഴിയുന്ന സമയം 3 പ്രാവശ്യമാണ്. അവരുടെ വീടുകളും കുഞ്ഞുങ്ങളും ഒക്കെ വിട്ടിട്ട് സകല പുരുഷന്മാരും 20 വയസ്സിന് മുകളിലോട്ടുള്ളവർ ജെറുസലേമിൽ കടന്നു പോകുമ്പോൾ അന്ന് പാടുന്ന പാട്ടുകളാണ് നമ്മൾ സങ്കീർത്തനങ്ങളിൽ സാധാരണ ആരോഹണ ഗീതമെന്നും പറഞ്ഞു കാണുന്ന തലക്കെട്ട്. യെരുശലേം ഉയർന്ന ഒരു സ്ഥലമാണ്. ഈ ജനങ്ങൾ 4 ഭാഗത്തു നിന്നും ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇങ്ങനെ കയറി പോകുമ്പോൾ അവർ പരസ്പരം ഗാനപ്രതികാരമായിട്ട് പാടി കയറിപ്പോകുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറഞ്ഞ സങ്കീർത്തനങ്ങൾ. മാത്രമല്ല, ആവർത്തനം 16:16 നമ്മൾ വായിച്ചാൽ അതിന്റെ ബാക്കി ഭാഗത്ത് വായിക്കുന്നുണ്ട്, നിങ്ങൾ വെറും കയ്യായി എന്റെ അടുക്കൽ വരരുതെന്ന് ദൈവം പറഞ്ഞു. ഈ വർഷത്തിൽ 3 പ്രാവശ്യം അവർ കടന്നുചെല്ലുമ്പോൾ അവരുടെ കൊട്ടയിലും വട്ടിയിലും ഒക്കെ അവരുടെ പല കൊയ്തെടുത്ത ഫലങ്ങളും കായ്കനികളും അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് ദൈവസേനയിലേക്ക് കടന്നു പോവുകയാണ്. വാസ്തവത്തിൽ ആ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത്, ഈ ഉത്സവം നടക്കുമ്പോൾ യെരുശലേമിന്റെ എല്ലാ വഴികളിലും ജനങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടുവാൻ സാധന സാമഗ്രികളും ചുമന്നുകൊണ്ടും വണ്ടികളിലും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ കടന്നു പോവുകയാണ്. അമ്മ ഒരു ഉത്സവ പ്രതീതിയാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു സന്തോഷത്തിന്റെ പ്രതീകമാണ്. പക്ഷെ ഇവിടെ പ്രധാനമായ കാര്യം, 1-ാമത്തെ ക്യാരക്ടർ, ദീസ് ആർ അപ്പോയിന്റഡ് ഫീസ്റ്റ് ഓഫ് യഹോവ, അല്ലെങ്കിൽ ദൈവം തന്റെ ജനത്തെ കണ്ടുമുട്ടുവാൻ നൽകപ്പെട്ട സമയമാണിത്. സങ്കീർത്തനങ്ങളിൽ മനോഹരമായൊരു വാക്യമുണ്ട്. സങ്കീർത്തനം 50:5 ദൈവം പറയുന്നുണ്ട്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ ഭക്തന്മാരെ എന്റെ അടുക്കലെ കൂട്ടുവാനായിട്ട് ദൈവം പറയുന്നുണ്ട്. ദൈവത്തിന് തന്റെ ജനത്തെ കണ്ടുമുട്ടുവാൻ വളരെ ആഗ്രഹമാണ്. അങ്ങനെ ഈ ജനം ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വന്ന് അവർ സംസാരിക്കുകയും കുശലം പറയുകയും അവരുടെ സാഹോദര്യ ബന്ധം വീണ്ടും പുലർത്തുകയും ചെയ്യുമ്പോൾ 133-ാം സങ്കീർത്തനം അപ്പോഴുള്ള അനുവർത്തിക്കപ്പെടുന്ന ഒരു വാക്യമാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു, എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. എന്നാൽ ഒന്നാമത് നമ്മൾ ഓർത്തതുപോലെ ഇതൊരു അപ്പോയിന്റഡ് ഫീസ്റ്റ് ആണ്. നമ്മൾ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ ഇതിന്റെ പൊരുളി ചിന്തിക്കാം. സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുതെന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ നമ്മളോട് കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ കർത്താവ് ഉണ്ടെന്നുള്ള ഒരു വാക്തത്വം നമുക്കുണ്ട്. ഒരു ആക്ഷരികമായ സാന്നിധ്യത്തിന്റെ പ്രസൻസ് ദൈവജനത്തിന് അനുഭവപ്പെടാൻ കഴിയും തന്റെ ജനത്തിന്റെ കൂടിവരവുകളിൽ. അതുകൊണ്ട് ആ സന്നിധി നമ്മളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. രണ്ടാമത് കൽപ്പിച്ചാക്കി ഇത് വിശുദ്ധ സഭയോഗമാണ്. ദീസ് ആർ ഹോളി കോൺവക്കേഷൻ. നോക്കുക ലേവ്യപുസ്തകം 23-ന്റെ രണ്ടാം വാക്യത്തിൽ ആദ്യം നമ്മൾ ഓർത്തു ദീസ് ആർ ഗോഡ്സ് അപ്പോയിന്റഡ് ഫീസ്റ്റ്. രണ്ടാമത് ഇത് വിശുദ്ധ സഭായോഗമാണ്. വിശുദ്ധ സഭായോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്രായേൽ മക്കളുടെ ചുറ്റും കിടക്കുന്ന ജാതികൾക്കും ഉത്സവങ്ങളുണ്ട്. പക്ഷെ ആ ഉത്സവങ്ങൾ വളരെ മ്ലേച്ഛമായ ഉത്സവങ്ങളാണ്. അവർ മദ്യപിച്ചുകൊണ്ട് വളരെ മ്ലേച്ഛമായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവനന്തപുരത്തിൽ തന്നെ അതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവരത്ര മ്ലേച്ഛമായി ജീവിക്കുമ്പോൾ ഈ ജാതികളുടെ മധ്യത്തിൽ ദൈവം വിളിച്ചു വേർതിരിച്ച ജനം അവർ വിശുദ്ധന്മാരായിട്ടാണ്, വിശുദ്ധിയോടുകൂടിയാണ് ഈ ഉത്സവങ്ങൾ ആചരിക്കേണ്ടത്. ഇവിടെ വായിക്കുന്നു ഇത് വിശുദ്ധ സഭായോഗമാണ്. ഈ ലേവ്യാ പുസ്തകത്തിൽ ഏകദേശം 87 പ്രാവശ്യം വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ദൈവം ഊന്നൽ കൊടുത്തുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കണം, നിങ്ങളെ ഞാൻ വിടുവിച്ചുകൊണ്ട് വന്നത് തന്നെ നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കാൻ വേണ്ടിയാണെന്നുള്ള ആശയം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്നുള്ളത് തിരുവചന സത്യങ്ങൾ ഒന്നാണ്. ഞാൻ ഒരു വാക്യം അതിൽ ചൂണ്ടിക്കാണിക്കാം. 2 ദിനവൃത്താന്തം. നമുക്ക് ദാവീദിന്റെ കാര്യമൊക്കെ അറിയാം. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമെന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിനവൃത്താന്തം 30-ാം അധ്യായം എടുത്താലും കാണാൻ സാധിക്കുന്നുണ്ട്. 2 Chronicles 30 25-ട്ടുള്ള വാക്യം നോക്കിയാട്ടെ. യഹൂദന്മാരുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് വന്ന യഹൂദന്മാർ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. അങ്ങനെ ഇസ്രായേൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ 24-ാം വാക്യം യഹൂദ രാജാവായ എസ്കിയാവിന്റെ സഭയ്ക്ക് 1000 കാളയും 7000 ആടിനെയും കൊടുത്തു. പ്രഭുക്കന്മാർ സഭയും 1000 കാളയും 10000 ആടിനെയും കൊടുത്തു. അനേക പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. യഹൂദന്മാരുടെ സർവ്വസഭയും പുരോഹിതന്മാരെ ലേവ്യരും ഇസ്രായേൽ വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് നിന്ന് യഹൂദന്മാർ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. നാം ഈ ഭാഗത്ത് വായിച്ചാൽ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. ഇവിടെ 24-ാം വാക്യത്തിൽ വായിക്കുന്നില്ല, ലേവ്യരൊക്കെ അനേക പുരോഹിതന്മാരും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ചിട്ട് ഈ ഉത്സവം ആചരിച്ചപ്പോൾ 25-27 വാക്യം വായിച്ചാൽ നമ്മൾ വായിക്കുന്നു മഹാസന്തോഷമുണ്ടായി. 2, അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടെന്ന് വായിക്കുന്നു. 27-ാം വാക്യം നോക്കിക്കട്ടെ. ഒടുവിൽ ലേഖിരായ പുരോഹിതനം എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു. അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തുകയും ചെയ്തു. അവർ വിശുദ്ധീകരിച്ചിട്ട് ഈ യാഗങ്ങളൊക്കെ അർപ്പിച്ചപ്പോൾ നമ്മൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഉത്സവം ആചരിച്ചപ്പോൾ അവർക്ക് മഹാസന്തോഷമുണ്ടായി, അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കേട്ടു. അപ്പോൾ ഇവിടെ ഊന്നൽ കൊടുത്ത ദൈവം പറഞ്ഞു ഇത് വിശുദ്ധ സഭായോഗമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ യെശയ്യാവ് 59:2 നമുക്കറിയാം, നിങ്ങളുടെ ദൈവം കേൾക്കാതെ വണ്ണം അവന്റെ മുഖം മറച്ചത് നിങ്ങളുടെ പാപമാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നത് പാപമാണ്. എന്നാൽ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവസേനയിൽ അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ കാതുകൾ അവർക്ക് തുറന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ അത് വീണ്ടും വായിച്ചു. ഇവിടെ ദൈവം അത് ഊന്നൽ കൊടുത്തു. 1, ദൈവം പറഞ്ഞു ദീസ് ആർ മൈ അപ്പോയിന്റഡ് ഫിഷ്, എന്റെ ജനത്തെ കണ്ടുമുട്ടുവാൻ തന്ന സമയമാണ്. 2, ഇത് വിശുദ്ധ സഭായോഗമാണ്, അല്ലെങ്കിൽ അവരെ വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിച്ചു. 3, ആ വാക്യത്തിൽ തന്നെയുണ്ട് യഹോവയുടെ ഉത്സവങ്ങളാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് റിജോയ്സിങ്. നമുക്ക് ഒരു വാക്യം വായിച്ചു നോക്കാം. ആവർത്തന പുസ്തകം 5:1 നോക്കിക്കട്ടെ. ഇസ്രായേൽ മക്കളെ ഫറവോന്റെ അടിമത്തത്വത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്തിനാണെന്ന് നോക്കിക്കട്ടെ. Exodus 5:1 പുറപ്പാട് 5:1 എന്തിനാ ദൈവരെ വിടുവിക്കാൻ പറഞ്ഞ നോക്കിക്കട്ടെ.
അതിന്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു.
എന്റെ ജനം എനിക്ക് ഉത്സവം ആചരിപ്പാൻ അവരെ വിടുവിടണം. ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവർക്ക് ഒരിക്കലും സന്തോഷിപ്പാൻ കഴിയുന്നില്ല. അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവർക്ക് സന്തോഷിപ്പാൻ കഴിയുന്ന ഉത്സവം ആചരിപ്പാൻ കഴിയുന്നു. മറ്റൊരു ചിന്തിച്ചാൽ നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിൽ എത്ര മനോഹരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ദൈവദാസം പറഞ്ഞാൽ റിഡംഷൻ ലീഡ്സ് ടു റിജോയ്സിങ്. രക്ഷ നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുകയാണ്. എന്റെ ജനം എനിക്ക് ഉത്സവം ആചരിപ്പാൻ വിടുക. ഇതൊക്കെ ഒരുപാട് നമുക്ക് ചിന്തിക്കാനും കഴിയാനും കഴിയും. പുതിയമത്തിലൊക്കെ അടുത്ത് വരുമ്പോൾ നമ്മൾ വായിക്കുന്ന വാക്യങ്ങളുണ്ട്, സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ആത്മീയതകളാലും നിങ്ങൾ തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും. ഫിലിപ്പിനെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പേന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും സന്തോഷിപ്പേന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നെഹമ്യാവിൽ വരുമ്പോൾ യഹോവയുടെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. ദൈവത്തിന്റെ ജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം സന്തോഷിക്കണം. കഥാവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ നിങ്ങൾ സന്തോഷിപ്പീൻ, നമുക്ക് സന്തോഷിപ്പാൻ ഒരുപാട് വകയുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ഓർത്തതുപോലെ അടിമത്തത്തിൽ കിടക്കുന്നവർക്ക് സന്തോഷിപ്പാൻ കഴിയില്ല, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് മാത്രമേ സന്തോഷിപ്പാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഞാനിത് വിടുകയാണ്, മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത് നമ്മൾ ഓർത്തു, അവന്റെ ഉത്സവങ്ങൾ, അപ്പോയിന്റഡ് ഫീസ്റ്റ്. രണ്ട്, വിശുദ്ധ സഭായോഗം. മൂന്ന്, ഇറ്റ്സ് എ ഹാപ്പി ഗാദറിംഗ്. വേണമെങ്കിൽ മൂന്ന് വാക്കിൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ഹിസ് ഗാദറിംഗ്, ഇറ്റ് ഈസ് ഹോളി ഗാദറിംഗ്, ഇറ്റ് ഈസ് ഹാപ്പി ഗാദറിംഗ്. മൂന്ന് വാക്കിൽ അത് വേണമെങ്കിൽ മറക്കാൻ നമ്മുടെ മനസ്സിൽ നിർത്താൻ സാധിക്കും. ഇറ്റ് ഈസ് ഹിസ് ഗാദറിംഗ്, ഇറ്റ് ഈസ് ഹോളി ഗാദറിംഗ്, ഇറ്റ് ഈസ് ഹാപ്പി ഗാദറിംഗ്. അത് സന്തോഷമുള്ള ഉത്സവങ്ങളാണ്. ഇനി നമുക്ക് ഈ ഉത്സവങ്ങളെ കടന്നു വരാം. അപ്പോൾ ഇത് മൂന്ന് കാര്യങ്ങളാണ് ഈ ഉത്സവങ്ങളുടെ പൊതുവിലുള്ള സ്വഭാവം. ഇനി ഈ ഉത്സവങ്ങളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് നോക്കാം, 21-ാം അധ്യായത്തിൽ 7 ഉത്സവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉത്സവങ്ങൾ 7 എണ്ണമാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യയാണ്, നമുക്കറിയാം. ബൈബിളിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, പൂർണ്ണസംഖ്യയാണ്. ഈ 7 ഉത്സവങ്ങൾ കൽപ്പിച്ചാക്കുമ്പോൾ ഇതിന് 3 വ്യത്യസ്ത ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഈ 7 ഉത്സവങ്ങൾ? ഞാൻ ആ ബൈബിളിൽ നിന്ന് എടുത്താൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാം, എത്ര വാക്യങ്ങൾ വെച്ച് അത് നോട്ട് ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ലേവ്യപുസ്തകം 21-ാം അധ്യായം ബൈബിളിലൂടെ എടുക്കുക, ഒരു ബൈബിൾ സ്റ്റഡി ആണല്ലോ, നമ്മളത് മനസ്സിലാക്കണം. ഒന്നാമത് പറഞ്ഞത് പെസഹ പെരുന്നാളാണ്. ആ പെസഹ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത് 21-ാം അധ്യായത്തിന്റെ 4-5 വാക്യം, അവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, 4-5 വാക്യം. പിന്നീട് അടുത്തായിട്ട് വരുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളാണ്, 6-8 വരെ, 6-8. പിന്നീട് ആദിഫലക്കെട്ടിയുടെ പെരുന്നാൾ, 9-14 വരെ. പിന്നീട് 15-21 വരെ പെന്തക്കോസ്ത് പെരുന്നാൾ. പിന്നീട് 22-ാം വാക്യം ഈ ആദ്യത്തെ 4 ഉത്സവങ്ങളെ വേർതിരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. ആദ്യത്തെ ഉത്സവം ഏതാണ്? നമ്മൾ ഓർത്തു, പെസഹ പെരുന്നാൾ. രണ്ടാമത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാള്. 9-14 വരെയുള്ള വാക്യം ആദ്യഫല കച്ചയുടെ പെരുന്നാള്. പിന്നീട് 15-21 വരെയുള്ള വാക്യങ്ങള് പെന്തക്കോസ് പെരുന്നാള്. 22-ാം വാക്യം ഒരു ഇടവേളയെ കുറിച്ച് പറയും, എന്താണെന്നൊക്കെ പിന്നെ നോക്കാം. പിന്നെ അവസാനത്തെ 3 ഉത്സവങ്ങള്, 21-24 വാക്യം കാഹളപ്പെരുന്നാൾ. 21-24 വാക്യം കാഹളപ്പെരുന്നാൾ. പിന്നീട് മഹാപാപരിഹാര ദിവസം 26-32 വരെ, 26-32 വരെ. അവസാനമായിട്ട് കൂടാരപ്പെരുന്നാള് 33-44 വരെ, 33-44 വരെ. അല്ല, ഇവിടെ നോക്കുക, 23-ാം അധ്യായം വായിച്ചാൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. 7 ഉത്സവങ്ങൾ, ആദ്യത്തേത് പെസഹ പെരുന്നാള്, അതോടെ ചേർത്ത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, പിന്നീട് ആദിഫലക്കച്ചയുടെ പെരുന്നാള്, പെന്തക്കോസ്ത് പെരുന്നാള്, പിന്നീട് ഒരു 3-4 മാസത്തോളം ഇടവേള, അത് കഴിയുമ്പോൾ കാഹളപ്പെരുന്നാള്, മഹാപാപരിഹാര ദിവസം കൂടാരപ്പെരുന്നാൾ. അങ്ങനെ 7 ഉത്സവങ്ങൾ അവർ കൽപ്പിച്ചാക്കി. നമ്മൾ ഓർത്തു, 3 പ്രാവശ്യമായിട്ടാണ് അവർ ആചരിക്കുന്നത്. ആവർത്തനം 14-14 വായിച്ചു. ആദ്യം അവർ കടന്നു വരുമ്പോൾ ആദ്യത്തെ 3 ഉത്സവങ്ങൾ അവർ ആചരിക്കും. അത് കഴിഞ്ഞിട്ട് 3-ാം മാസത്തില് അവർ പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കും. പിന്നീട് അവർക്ക് 4 മാസം ഉത്സവങ്ങളില്ല, അവർ വയലിൽ കൊയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 7-ാം മാസത്തിൽ, 7-ാം മാസത്തിൽ അടുപ്പിച്ച് തന്നെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 15 ദിവസം ഈ 3 ഉത്സവങ്ങൾ ഒന്നിച്ചവർ ആചരിക്കും. 3 പ്രാവശ്യമായിട്ട് ആചരിക്കുന്നു. ആദ്യത്തെ 3 ഉത്സവങ്ങൾ ഫസ്റ്റ് ഗ്യാദറിംഗില്, സെക്കൻഡ് ഗ്യാദറിംഗില് പെന്തക്കോസ്ത് പെരുന്നാള്, 3-ാമത്തെ ഗ്യാദറിംഗില് അവസാനത്തെ 3 ഉത്സവങ്ങള് അവർ ആചരിക്കും. ഇനി നോക്കിയാല് ഞാൻ ഓർപ്പിച്ചു, ഇതിന് 3 പർപ്പസോടു കൂടിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. 1-ാമത്തെ പർപ്പസ്, ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഇത് ഓർമ്മയ്ക്കായിട്ട് നൽകി. ഇറ്റ്സ് എ മെമ്മോറിയൽ ഓർ കൊമമറേറ്റ്. യഹൂദൻ എന്തിനാ ഇത് കൊണ്ടാടുന്നത്? യഹൂദൻ ഇത് കൊണ്ടാടുമ്പോൾ അവൻ ഓർക്കുകയാണ്, അവന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. മിസ്രൈമിൽ വെച്ച് ദൈവനെ വിടുവിച്ചെന്ന് ഓർക്കുവാൻ കർഷക പെരുന്നാൾ കൽപ്പിച്ചാക്കി. അവന്റെ വിളവ് എടുക്കുമ്പോൾ ആദ്യത്തെ കച്ച ദൈവത്തിന് കൊടുക്കും. ഭൂമിയിൽ അവൻ പരദേശിയും അന്യനുമാണെന്നും അവന് കൊടുത്തിരിക്കുന്ന വിളഭൂമി ദൈവത്തിൻ്റെതാണെന്നും അവകാശം സ്ഥാപിക്കുവാൻ ആദ്യത്തെ കച്ച കൊണ്ട് കൊടുത്തു. സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ ദൈവം അവർക്ക് ന്യായം പ്രമാണം കൊടുത്തത് ഓർപ്പിക്കുന്ന ദിവസമായിരുന്നു പെന്തക്കോസ്ത് ദിവസം. പിന്നീട് സീനായ് പർവ്വതത്തിലെ ദൈവത്തിന്റെ ഗാംഭീര്യം അവരെ ഓർപ്പിച്ചു കാഹള പെരുന്നാളിൽ കൂടെ. ആ ഒരു ദിവസം മുഴുവൻ കാഹള പോകുന്നു. കർത്താവ് നമുക്ക് അത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അവരുടെ പാപപരിഹാര ദിവസം സുക്കോത്തിൽ അവർ പാളയം ഇറങ്ങിയപ്പോൾ അവരെ കൂടാരത്തിൽ പാർപ്പിച്ചെന്ന് അവർ ഓർക്കുന്നു അവരെ കൂടാര പെരുന്നാൾ. അങ്ങനെ ഇത് അവർക്ക് ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കി. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഇതിനൊരു പ്രവചനീയ സത്യമുണ്ട്. നമ്മൾ ഓർത്തു, ഇത് വരുവാനിരുന്ന നന്മയുടെ നിഴലായിരുന്നു എന്ന് ഓർത്തു. യഹൂദൻ ഇസ്രായേലിൽ നിന്ന് സംഹാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് ഓർക്കുവാനായിട്ട് പെസഹാ പെരുന്നാൾ കൽപ്പിച്ചെങ്കിൽ നമ്മുടെ പെസഹാ കുഞ്ഞാൾ അടക്കപ്പെട്ടു. ക്രിസ്തു തന്നെ, യേശു ക്രിസ്തുവിന്റെ മരണം മാത്രമല്ല, ആദിഫല കച്ച വരുമ്പോൾ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കാണിക്കുന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. ക്രിസ്തുവിന്റെ പുനരുദ്ധാനം കഴിഞ്ഞിട്ട് കർത്താവിന്റെ മരണ പുനരുദ്ധാന ശേഷം ദൈവസഭയുടെ പണി നടക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് യഹൂദനെയും യവനനെയും ഒന്നാക്കിക്കൊണ്ട് ദൈവസഭയുടെ പണി നടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ട ശേഷം ഇന്ന് ഉത്സവങ്ങളൊന്നുമില്ല, ഇന്ന് കൊയ്ത്തിന്റെ സമയമാണ്. ഈ കൊയ്ത്തിന്റെ സമയം അവസാനിക്കുന്നത് കാഹളത്തിന്റെ ധ്വനി കേട്ടുകൊണ്ടാണ്. കർത്താവിന്റെ മടങ്ങിവരവിൽ മധ്യാഹ്നത്തിൽ കാഹള ധ്വനി കേൾക്കുമ്പോൾ വീണ്ടും ആരംഭിക്കുകയാണ്. പക്ഷെ അയാൾ യഹൂദനോട് ബന്ധത്തിലാണ്. അവനെ പാപത്തെക്കുറിച്ച് ബോധമുള്ളവനാക്കുന്നു പീഡന കാലഘട്ടം. അതിനുശേഷം അവന് സന്തോഷത്തിന്റെ സമയം. കൂടാരപ്പെരുന്നാൾ കർത്താവ് മടങ്ങി വന്ന് ആയിരം ആണ്ട് വാഴ്ച വാസ്തവത്തിൽ അവന്റെ ഭരണകൂടം കൂടെ നടക്കും. അതോടുള്ള ബന്ധത്തിൽ അവരുടെ ഉത്സവങ്ങൾ തീരുകയാണ്. അപ്പൊ കാൽവറി ക്രൂശ് തുടങ്ങി ആയിരം ആണ്ട് വാഴ്ച വരെയുള്ള വീണ്ടെടുപ്പാണ് പ്രവചനപരമായിട്ട് ഏഴ് ഉത്സവങ്ങൾ കൂടി ദൈവം പറയുന്നത്. ഇതോടെ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങും. അപ്പോൾ രാജ്യം പിതാവായ ദൈവത്തെ കർത്താവ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ കാൽവറി ക്രൂശ് തുടങ്ങി ആയിരം ആണ്ട് വാഴ്ച വരെയുള്ള കാര്യങ്ങളാണ് പ്രവചന ദൃഷ്ടിയാൽ ഈ ഏഴ് ഉത്സവങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്യണമെന്നില്ല, പഠിച്ചു വരുമ്പോൾ അത് ശ്രദ്ധിക്കാം. നമ്മൾ ഞാനൊന്ന് ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. യഹൂദനെ സംബന്ധിച്ച് ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കി, ഇറ്റ് വാസ് കമ്മെമറേറ്റ്. ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കിയതിൽ പ്രവചനപരമായിട്ടുള്ള സത്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ഇനി ഇതിന് വേറൊരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. യഹൂദനെ സംബന്ധിച്ച് അവനൊരു പ്രാക്ടിക്കൽ ലെസൺ അവനെ പഠിപ്പിച്ചു. നമ്മൾ പഠിച്ചപ്പോൾ ആദ്യമേ ഓർത്തല്ലോ, വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അവരുടെ പുരുഷന്മാരൊക്കെ യെരുശലേമിൽ വരണം. നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റും കനാന്യർ പാർക്കുകയാണ്. ഇസ്രായേൽ അവരുടെ ഭൂമികൾ കവർന്നെടുത്ത് അല്ലെങ്കിൽ പിടിച്ചെടുത്ത് അവിടെ പാർക്കുമ്പോൾ ഇവരുടെ ശത്രുക്കൾ എപ്പോഴും ഇവരെ കൊല്ലുവാനായിട്ട് അവസരം നോക്കി പാർത്തിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് 20 വയസ്സ് മുകളിലോട്ടുള്ളത്. ദൈവർക്കൊരു വാക്കുകൊടുത്തു, പുറപ്പാട് 34:24 വായിച്ചു നോക്കിയേ, ഞാൻ ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ് നിന്റെ അതിർത്തി വിശാലമാക്കും. അടുത്ത ഭാഗം ശ്രദ്ധിച്ചോണം. നീ സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ചെല്ലുവാൻ കയറിപ്പോയിരിക്കുമ്പോൾ ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. അതിന്റെ ഒരു സത്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവം അവർക്ക് വാക്കുകൊടുത്തു, സംവത്സരത്തിൽ മൂന്ന് പ്രാവശ്യം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ കയറിപ്പോകുമ്പോൾ അവിടെ പറഞ്ഞു തന്നെ ദേശത്തിലുള്ള ഒരു മനുഷ്യനും നിന്റെ ദേശം മോഹിക്കുകയില്ല. ഇത് പറഞ്ഞാൽ ചുറ്റുമുള്ള സകല ശത്രുവിന്റെ മനസ്സാര് നിയന്ത്രിക്കും? ദൈവം നിയന്ത്രിക്കും. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ പുരുഷന്മാർ ഉത്സവങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരുടെ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി കാണുമ്പോൾ ഇവരുടെ ദൈവത്തിലുള്ള വിശ്വാസം എത്ര വർദ്ധിക്കും? ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ദൈവം വീണ്ടും അവരെ ആ വിധത്തിൽ വിശ്വാസത്തിൽ വേരുറപ്പിച്ച് ഒരു പ്രത്യേക ജനമായി അവരെ വളർത്തുന്ന ഒരു വലിയ പാഠമാണ്. നമ്മളുള്ള ബന്ധത്തിലും നമുക്കറിയാം, കർത്താവ് നമ്മളോട് പറഞ്ഞു തന്നെ മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പിന്, അതോടുകൂടെ നിങ്ങൾക്കൊക്കെ തരാമെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ട്രൂ. ഇതോടെ ബന്ധത്തിൽ അത് ചേർത്ത് പഠിക്കാം. എന്നാൽ ഇവര് വാസ്തവത്തിൽ ദൈവത്തെ അനുസരിച്ചില്ല, വളരെ ദുഃഖകരമാണ്. നമ്മൾ ഈ കൂടാര പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം, ശലോമോന്റെ കാലത്ത് പോലും അവർ ഇത് ആചരിച്ചിട്ടില്ല. ആ ഭാഗം വരുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. അനേക വർഷങ്ങൾ ഇത് ദൈവത്തെ അവരനുസരിക്കാതെ വന്നു. ശബത്തുകൾ പോലും അനുസരിക്കാതെ വന്നിട്ട് ഇവര് 490 വർഷം അവരുടെ ശബത്ത് വർഷം അവർ ആചരിച്ചില്ല. 490 വർഷത്തിൽ അവർ 70 വർഷം, എല്ലാ 7 വർഷമാണല്ലോ, 70 വർഷം അവർ ശബത്ത് ഭൂമിക്ക് കൊടുക്കേണ്ടതായിരുന്നു. അത് അനുസരിക്കാതെ വന്നപ്പോഴാണ് അവരെ ദൈവം പ്രവാസത്തിലേക്ക് അയക്കുന്നത്. പക്ഷെ അവരെ ഭരിച്ച കാര്യം എന്താണെന്നറിയാമോ? ഈ ശബത്ത് ദൈവം പറഞ്ഞു 6 വർഷം കൃഷി ചെയ്തിട്ട് 7-ാം വർഷം നിന്റെ ഭൂമി കൃഷി ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ 7-ാം വർഷം ഇവൻ കൃഷി ചെയ്യാൻ തുടങ്ങിയതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഇന്ന് നമ്മെ ഭരിക്കുന്ന ഒരു കാര്യമാണ്, എന്ത് തിന്നും എന്ത് കുടിക്കും. വേണേ വാക്യം എടുത്തുതരാം. അയ്യമ്മ പുസ്തകം 25-ാം അധ്യായം ഈ 18-ാം വാക്യം നോക്കിയാട്ടെ. 18-ാം, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ച് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കണം. എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം വസിക്കും, ഭൂമി അതിന്റെ ഫലം തരും. നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ചു, അത് നിർഭയം വസിക്കും. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഈ വാക്ക് കർത്താവ് ആവർത്തിച്ച് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? Luke 12:29 വാക്യത്തിൽ എന്ത് ഭക്ഷിക്കും എന്നുള്ള കർത്താവ് പറഞ്ഞ് ഓർക്കുന്നു. നിങ്ങൾ വിചാരപ്പെടരുതെന്ന് പറഞ്ഞ വാക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ 7-ാം സംവത്സരത്തിൽ ഞങ്ങൾ എന്ത് ഭക്ഷിക്കും? ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവം എടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ 6-ാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് 3-ാം സംവത്സരത്തേക്ക് അനുഭവം തരികയും ചെയ്യും. എന്ത് ചെയ്യും? ദൈവം പറഞ്ഞു 7-ാം വർഷം നിങ്ങൾ കൃഷി ചെയ്യരുത്. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു 6-ാം വർഷത്തിൽ ഞാൻ നിങ്ങൾക്ക് 3 വർഷത്തിന്റെ വിളവ് തരാമെന്ന് പറഞ്ഞു.